ഇനി ഖത്മുൻ നുബുവത്ത് സംബന്ധിച്ച നബിവചനങ്ങൾ ശ്രദ്ധിക്കുക. അറബി ഭാഷാ ശൈലിയുടെയും ഖുർആനിലെ പശ്ചാത്തലത്തിന്റെയും അടിസ്ഥാനത്തിൽ ഖാത്തമുൻ നബിയീൻ എന്ന പ്രയോഗത്തിനുള്ളത് ഏതൊരർത്ഥമാണോ അതേ അർത്ഥം തന്നെയാണ് നബി തിരുമേനിയുടെ വിശദീകരണങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഉദാഹരണമായി ചില സ്വഹീഹായ ഹദീസുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, നബി തിരുമേനി അരുൾ ചെയ്തു, ഇസ്രായേൽ സമുദായത്തെ പ്രവാചകന്മാരാണ് ഭരിച്ചിരുന്നത്. ഓരോ പ്രവാചകനും മരിക്കുമ്പോൾ തൽസ്ഥാനത്ത് മറ്റൊരു പ്രവാചകൻ പ്രതിനിധിയായി വരും. എന്നാൽ എന്റെ ശേഷം പ്രവാചകനില്ല തന്നെ, ഖലീഫമാറുണ്ടായിരിക്കും. രണ്ട്, നബി തിരുമേനി അരുളി, എന്റെയും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെയും ഉപമ ഇതാണ്. ഒരാൾ ഒരു മന്ദിരം നിർമ്മിച്ചു, അതിനെ വളരെ സുന്ദരവും സുഭദ്രവുമാക്കി. പക്ഷേ ഒരു മൂലക്കല്ലിന്റെ സ്ഥാനം ഒഴിവാക്കി വച്ചു. ജനങ്ങൾ അതിനെ പ്രദക്ഷിണം വയ്ക്കുകയും അതിന്റെ ഭംഗി കണ്ട് വിസ്മയിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ കല്ലുകൂടി വെച്ചില്ല എന്നവർ പറയുകയുണ്ടായി. ഞാനത്രേ ആ കല്ല്, ഞാനത്രേ അന്ത്യപ്രവാചകൻ. അതായത് ഇനിയും അതിൽ മറ്റൊരു പ്രവാചകൻ വന്ന് പൂരിപ്പിക്കേണ്ടതായി ഒരു വിടവും അവശേഷിക്കുന്നില്ല. സ്വഹീഹ് മുസ്ലിമിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് 4 ഹദീസുകൾ വന്നിട്ടുണ്ട്. അവയിൽ അവസാനത്തേതിൽ ഒരു വാചകം കൂടി കാണാം, അങ്ങനെ ഞാൻ വന്ന് പ്രവാചക പരമ്പര മുഴുമിച്ചു. പ്രസ്തുത ഹദീസുകൾ അതേ വാക്കുകളിൽ തിർമിദി കിതാബുൽ മനാഖിബിലും കിതാബുൽ ആദാബിലും ബാബുൽ അംസാലിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ ഹദീസ് അബൂദാവൂദ് ത്വയാലിസിയുടെ മുസ്നദിൽ നിവേദനം ചെയ്തിട്ടുള്ളത് ജാബിർ ബിൻ അബ്ദുല്ലയിൽ നിന്നാണ്. അതിന്റെ അവസാനത്തിൽ പറയുന്നു, എന്നെ കൊണ്ട് പ്രവാചക പരമ്പര മുഴുമിച്ചു. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ അല്പം വ്യത്യസ്തങ്ങളോടെ ഇതേ ആശയം നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3, റസൂൽ കരീം പറഞ്ഞിരിക്കുന്നു, ഇതര പ്രവാചകന്മാരെക്കാൾ 6 സംഗതി കൊണ്ട് എനിക്ക് മഹത്വം ലഭിച്ചിരിക്കുന്നു. 1, എനിക്ക് സർവസാര സമ്പൂർണമായ വചനങ്ങൾ നൽകപ്പെട്ടു. 2, ശത്രുക്കൾക്കുള്ള ഭീതി കൊണ്ട് എനിക്ക് വിജയസഹായം പ്രദാനം ചെയ്യപ്പെട്ടു. 3, യുദ്ധമുതലുകൾ എനിക്ക് അനുവദിക്കപ്പെട്ടു. 4, ഭൂമി എനിക്ക് പള്ളിയും ശുചീകരണ വസ്തുവുമാക്കപ്പെട്ടു. അതായത് ചില പ്രത്യേക ദേവാലയങ്ങളിൽ വെച്ച് മാത്രമല്ല, ഭൂതലത്തിൽ എവിടെ വെച്ചും നമസ്കാരം അനുഷ്ഠിക്കാനും വെള്ളം ലഭിക്കാതിരിക്കുമ്പോൾ മണ്ണെടുത്ത് തയമ്മും ചെയ്ത് വുളോയിന്റെയും കുളിയുടെയും ആവശ്യം പൂർത്തീകരിക്കാനും എന്റെ ശരീഅത്തിൽ അനുവാദം ലഭിച്ചിരിക്കുന്നു. 5, മുഴുവൻ സൃഷ്ടികൾക്കും ദൂതനായി ഞാൻ നിയോഗിക്കപ്പെട്ടു. 6, എന്നെക്കൊണ്ട് പ്രവാചകന്മാരുടെ പരമ്പര അവസാനിപ്പിക്കപ്പെട്ടു. 4, റസൂൽ തിരുമേനി പ്രസ്താവിച്ചു, ദൗത്യവും പ്രവാചകത്വവും നിലച്ചു, അതുകൊണ്ട് എന്റെ ശേഷം റസൂലുമില്ല നബിയുമില്ല. നബി തിരുമേനി അരുളി, ഞാൻ മുഹമ്മദാണ്, അഹമ്മദാണ്. ഞാൻ വഴി അവിശ്വാസം തകർക്കപ്പെടുന്നു. ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. എന്റെ പിറകിലാണ് ജനങ്ങൾ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ശേഷം ഒരു പ്രവാചകനില്ലാത്തവനാണ് ഞാൻ. 5, റസൂൽ തിരുമേനി പറഞ്ഞു, ദജ്ജാലിനെപ്പറ്റി സ്വന്തം സമുദായത്തെ താക്കീത് ചെയ്യാത്ത ഒരൊറ്റ പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഞാനാകട്ടെ അന്ത്യപ്രവാചകനാകുന്നു, നിങ്ങളോ അന്തിമ സമുദായവും. ദജ്ജാൽ നിങ്ങളിൽ പുറപ്പെടുക തന്നെ ചെയ്യും, സംശയമില്ല. 6, അബ്ദുല്ലാഹുബിന് അമ്രുബിനിൽ ആസു പറയുന്നത് കേട്ടുവെന്ന് അബ്ദുറഹ്മാനുബിന് ജുബൈർ പ്രസ്താവിച്ചു. റസൂൽ തിരുമേനി ഒരു ദിവസം അവിടുത്തെ വസതിയിൽ നിന്നും പുറത്തു വന്നത് ഒരു വിടവാങ്ങുന്ന ആളെപ്പോലെയാണ്. എന്നിട്ട് അവിടുന്ന് 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദാണ്, എനിക്ക് ശേഷം പ്രവാചകനേയില്ല. 7, റസൂൽ തിരുമേനി പറഞ്ഞു, എനിക്ക് ശേഷം മുബഷിറാത്തല്ലാതെ നുബുവത്ത് ഇല്ല. ആരോ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് മുബഷിറാത്ത്? അവിടുന്ന് അരുളി, നല്ല സ്വപ്നങ്ങൾ. അതായത് ഇനി വഹീന് ഒരു സാധ്യതയുമില്ല, എന്നാൽ സ്വപ്നദർശനം മുഖേന വല്ലവർക്കും വല്ല സൂചനയും ലഭിച്ചെന്ന് വരാം. 8, നബി തിരുമേനി പറഞ്ഞു, എന്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഖത്താബിന്റെ മകൻ ഉമറായനെ. 9, റസൂൽ തിരുമേനി അലിയോട് പറയുകയുണ്ടായി, മൂസായെ സംബന്ധിച്ചിടത്തോളം ഹാറൂന്റെ സ്ഥാനത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ, പക്ഷേ എന്റെ ശേഷം ഒരു നബിയുമില്ല തന്നെ. ബുഖാരിയും മുസ്ലിമും ഈ വചനം തബൂക്ക് യുദ്ധത്തിന്റെ അധ്യായത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ സയദ് ഇബ്നു അബി വഖാസിൽ നിന്നും ഈ ആശയം ഉൾക്കൊള്ളുന്ന 2 റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അവയിലൊന്നിന്റെ അവസാന വാചകം, പക്ഷേ എനിക്ക് ശേഷം നുബൂവത്തില്ല എന്നത്രേ. അബൂദാവൂദ് ത്വയാലിസി അഹമ്മദ്, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നിവർ ഈ വിഷയകമായി ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതാണ്. തിരുമേനി തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ തന്റെ അസാന്നിധ്യത്തിൽ മദീനയുടെ മേൽനോട്ടത്തിന് അലിയെ നിശ്ചയിക്കാൻ തീർച്ചപ്പെടുത്തി. ഇതിനെപ്പറ്റി കപടവിശ്വാസികൾ വിവിധ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അലി തിരുസന്നിധിയിൽ ബോധിപ്പിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂടെ എന്നെ വിട്ടേച്ചു പോവുകയാണോ? അപ്പോൾ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് തിരുമേനി പറഞ്ഞു, മൂസായെ സംബന്ധിച്ചിടത്തോളം ഹാറൂനുള്ള പദവിയിലാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ. മൂസാനബി സീനായിലെ തൂർ പർവ്വതത്തിലേക്ക് പോയപ്പോൾ ബനു ഇസ്രായേലിന്റെ മേൽനോട്ടത്തിന് ഹാറൂനെ നിശ്ചയിച്ച പോലെ എന്റെ അസാന്നിധ്യത്തിൽ മദീനയുടെ സംരക്ഷണത്തിന് താങ്കളെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ ഹാറൂനോട് അലിയെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് ഭാവിയിൽ വല്ല ഫിത്നയ്ക്കും ഇടവരുത്തിയേക്കുമോ എന്ന് തിരുമേനി ശങ്കിച്ചു. തന്മൂലം ഉടനെ തന്നെ അസന്നിഗ്ധമായ ഭാഷയിൽ അവിടുന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ എന്റെ പിറകെ ഒരു നബിയില്ല. 10. സൗബാൻ പറയുന്നു, റസൂൽ തിരുമേനി അരുളി, തീർച്ചയായും 30 കള്ളവാദികൾ എന്റെ സമുദായത്തിലുണ്ടാവും. ഓരോരുത്തനും വാദിക്കും താൻ പ്രവാചകനെന്ന്. ഞാനാകട്ടെ അന്ത്യപ്രവാചകനാണ്, എന്റെ പിറകെ ഒരു പ്രവാചകനില്ല. അബൂദാവൂദ് കിതാബുൽ മലാഹിം എന്ന തലക്കെട്ടിൽ അബൂ ഹുറൈറയിൽ നിന്ന് മറ്റൊരു ഹദീസ് കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. തിർമിദി സൗബാന്റെയും അബൂ ഹുറൈറയുടെയും നിവേദനങ്ങൾ രണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തേതിലെ വാചകം ഇപ്രകാരമാണ്, എന്തിനധികം ഏതാണ്ട് 30 കള്ളവാദികളായ ദജ്ജാലുകൾ എഴുന്നള്ളിക്കപ്പെടും, താൻ ദൈവദൂതനെന്ന് ഓരോരുത്തനും വാദിക്കും. 11. നബി തിരുമേനി പറഞ്ഞു, പ്രവാചകന്മാരാവാതെ തന്നെ ദിവ്യ സംഭാഷണ ബഹുമതി സിദ്ധിച്ചിട്ടുള്ള പലരും നിങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സമുദായത്തിലുണ്ടായിട്ടുണ്ട്. എന്റെ സമുദായത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ഉമർ അത്രേ. 12. നബി തിരുമേനി പ്രഖ്യാപിച്ചിരിക്കുന്നു, തീർച്ചയായും പ്രവാചകന്മാരിൽ അന്തിമനാകുന്നു ഞാൻ, തീർച്ചയായും പള്ളികളിൽ അവസാനത്തേതാകുന്നു എന്റെ പള്ളി. റസൂൽ തിരുമേനിയിൽ നിന്ന് നേരിട്ടു തന്നെ പ്രസ്തുത ഹദീസുകൾ ഒട്ടനേകം സ്വഹാബികൾ നിവേദനം ചെയ്തിട്ടുണ്ട്. അവയെ വിശ്വാസയോഗ്യമായ പരമ്പരയിലൂടെ നിരവധി ഹദീസ് പണ്ഡിതർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ നബിവചനങ്ങളെല്ലാം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവയാണ്. പ്രവാചകന്മാരിൽ അവസാനത്തെയാളാണ് മുഹമ്മദ് നബി. അവിടത്തേക്ക് ശേഷം ഇനിയൊരു പ്രവാചകന്റെ ആഗമനത്തിന് തീരെ സാധ്യതയില്ല. ഇനി ആരെങ്കിലും വല്ല നുബൂവത്തുവാദമോ റിസാലത്തുവാദമോ പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അവൻ കള്ളവാദിയും ദജ്ജാലുമാണ്. പരിശുദ്ധ ഖുർആനിലെ ഖാത്തമുൻ നബിയീൻ എന്ന ശബ്ദത്തിന് ഇതിലും പ്രബലവും പ്രാമാണികവും ഖണ്ഡിതവുമായ ഒരു വ്യാഖ്യാനം മറ്റെന്താണുള്ളത്? നബിയുടെ തിരുവചനം തന്നെ സ്വയം ഒരു തെളിവാണ്. എന്നാൽ ഖുർആന്റെ ഒരു മൂലപ്രമാണത്തിന് വിശദീകരണം കൂടിയാകുമ്പോൾ അത് കൂടുതൽ പ്രബലമായ തെളിവായിത്തീരുന്നു. മുഹമ്മദ് നബിയേക്കാൾ ഖുർആൻ ഗ്രഹിക്കുകയും വ്യാഖ്യാന അവകാശം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റാരാണ്?